Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം മെയ് മാസം 11-ാം തീയതി ഞായറാഴ്ച ലിയോ 14-ാമൻ പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ സംഗ്രഹവും കേൾക്കാം. വാർത്തകൾ. മുൻഗാമികളുടെ കല്ലറകൾക്കരികിൽ വിശുദ്ധ ബലിയർപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ. കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ലിയോ 14-ാമൻ പാപ്പ മെയ് മാസം 11-ാം തീയതി ഞായറാഴ്ച വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയുടെ നിലവറയിലുള്ള പാപ്പാമാരുടെ കബരിടങ്ങൾ സ്ഥിതി ചെയ്യുന്നിടത്ത് വിശുദ്ധ ബലിയർപ്പിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്തു. തദവസരത്തിൽ അഗസ്തീനിയൻ സന്യാസ സഭയുടെ പ്രിയോർ ജനറൽ ഫാദർ അലഹാൻഡ്രോ മൊറാൽ അന്തോൻ സഹകാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ പത്രോസിന്റെ കല്ലറ സ്ഥിതി ചെയ്യുന്നതിന് അടുത്തുള്ള അൾത്താരയിലാണ് വിശുദ്ധ ബലിയർപ്പിച്ചത്. തന്റെ വചന സന്ദേശത്തിൽ മറ്റുള്ളവരെ ശ്രവിക്കേണ്ടതിന്റെ ആവശ്യകത പാപ്പ അടിവരയിട്ടു പറഞ്ഞു. മാതൃദിനമായിരുന്ന ഞായറാഴ്ച ദൈവസ്നേഹത്തിന്റെ ഏറ്റവും അത്ഭുതകരമായ പ്രകടനങ്ങളിൽ ഒന്നാണ് അമ്മമാർ തങ്ങളുടെ കുട്ടികളോടും പേരക്കുട്ടികളോടും കാണിക്കുന്ന വാത്സല്യവും സ്നേഹവുമെന്ന് പാപ്പ പറഞ്ഞു. പത്രോസിനടുത്ത അജപാലന ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ നമ്മുടെ ആശ്രയ കേന്ദ്രമായ യേശുക്രിസ്തുവിന്റെ മാതൃക ഒന്നു മാത്രമാണ് തന്റെ പ്രചോദനമെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. തുടർന്ന് ദൈവവിളിയുടെ പ്രാധാന്യത്തെയും പാപ്പ അനുസ്മരിച്ചു. യുവാക്കളായ ആളുകളെ ദൈവവിളി ശ്രവിക്കുന്നതിനായി ക്ഷണിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല മാതൃക നൽകുകയും സന്തോഷത്തോടെ സുവിശേഷത്തിന്റെ സന്തോഷത്തിൽ ജീവിക്കുകയും മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്താതെ കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനും അത് പിന്തുടരുവാനും സഭയിൽ തുടർന്ന് സേവിക്കുവാനും യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വഴികൾ തേടുകയും ചെയ്യണമെന്ന് പാപ്പ ഓർമ്മപ്പെടുത്തി. മാധ്യമപ്രവർത്തകർ സമാധാന സംസ്ഥാപകരാകണം ലിയോ 14-ാമൻ പാപ്പ. വത്തിക്കാനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി എത്തിച്ചേർന്ന മാധ്യമപ്രവർത്തകരുമായി ലിയോ 14-ാമൻ പാപ്പ മെയ് മാസം 12-ാം തീയതി പ്രാദേശിക സമയം 11 മണിക്ക് പോൾ 6-ാമൻ ശാലയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ അവർ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ സേവനങ്ങൾക്ക് പാപ്പ പ്രത്യേകം നന്ദിയർപ്പിച്ചു. മലയിലെ പ്രസംഗത്തിൽ യേശു പറഞ്ഞ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന വചനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മാധ്യമപ്രവർത്തനത്തിന് പുതിയ ഒരു മാതൃകയും പാപ്പ നിർദ്ദേശിച്ചു. ആക്രമണാത്മക വാക്കുകളിൽ നിന്നും വ്യത്യസ്തമായി മാത്സര്യം ഒഴിവാക്കിക്കൊണ്ട് താഴ്മയോടെയും സ്നേഹത്തോടെയും സത്യത്തിനായുള്ള അന്വേഷണത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പാപ്പ പറഞ്ഞു. നാം മറ്റുള്ളവരെ കാണുന്ന രീതിയിലും മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നതിലും മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കുന്നതിലും സമാധാനത്തിന്റെ സംവാഹകരായി മാറണമെന്ന് മാധ്യമപ്രവർത്തകരെ പാപ്പ ആഹ്വാനം ചെയ്തു. പ്രത്യയശാസ്ത്രപരമോ പക്ഷപാതപരമോ ആയ ഭാഷകളുടെ ആശയക്കുഴപ്പങ്ങൾ ഉരുവാക്കുന്ന സ്നേഹരഹിതമായ ബാബേൽ ഗോപുരത്തിന്റെ ആശയവിനിമയ മാതൃക ഇന്നത്തെ പ്രധാന വെല്ലുവിളിയാണെന്നും പാപ്പ അടിവരയിട്ടു പറഞ്ഞു. കാരുണ്യപ്രവർത്തികളെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് ലിയോ 14-ാമൻ പാപ്പ. ദാനധർമ്മം ഐക്യദാർഢ്യത്തിന്റെ ഒരു പ്രകടനമായി മാത്രമല്ല സുവിശേഷത്താൽ പ്രചോദിതമായ ഒരു പരിവർത്തന സേവനമായും ജീവിക്കുവാൻ മോൺസിഞ്ഞോർ റോബർട്ട് പ്രവോസ്റ്റ് തങ്ങളെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിരുന്നുവെന്ന് പെറുവിലെ കാരിത്താസ് സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന മാനുവൽ ഹുവപ്പായ പങ്കുവച്ചു. വ്യക്തിപരമായ തന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും സമയം കണ്ടെത്തിയിരുന്ന വ്യക്തിയായിരുന്നു ലിയോ 14-ാമനെന്ന് നിരവധി ആളുകൾ സാക്ഷ്യപ്പെടുത്തി. ഹൃദയങ്ങളെ മാത്രമല്ല ജീവിതങ്ങളെയും മാറ്റിമറിച്ച ഒരു സാന്നിധ്യമായിരുന്നു പെറുവിൽ അദ്ദേഹത്തിന്റേതെന്ന് വിശ്വാസികൾ അനുസ്മരിച്ചു. ഫ്രാൻസിസ് പാപ്പായുടെ കബരിടത്തിൽ പ്രാർത്ഥനയുമായി ലിയോ 14-ാമൻ പാപ്പ. നല്ല ആലോചനയുടെ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രമായ ജനസാനോയിൽ സന്ദർശനം നടത്തി പ്രാർത്ഥിച്ച് തിരികെ വത്തിക്കാനിലേക്ക് മടങ്ങിവരവേ ലിയോ 14-ാമൻ പാപ്പ റോമിലെ സാന്താ മരിയ മജോറെ ബസലിക്കയിൽ സ്ഥിതി ചെയ്യുന്ന തന്റെ മുൻഗാമി ഫ്രാൻസിസ് പാപ്പായുടെ കബറിടം സന്ദർശിക്കുകയും പുഷ്പം സമർപ്പിച്ച് അല്പസമയം പ്രാർത്ഥിക്കുകയും ചെയ്തു. അതേ ബസലിക്കയിൽ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ അത്ഭുത ചിത്രമായ സാലൂസ് പോപ്പോളി റൊമാനിയുടെ മുൻപിലും പരിശുദ്ധ പിതാവ് പ്രാർത്ഥനയോടെ അല്പസമയം നിലകൊണ്ടു. അപ്പസ്തോലിക കൊട്ടാരത്തിലെ പാപ്പായുടെ മുറി വീണ്ടും തുറന്നു. ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്തതോടെ ഏപ്രിൽ മാസം 21-ാം തീയതി മുദ്രവെച്ചുകൊണ്ട് അടച്ച അപ്പസ്തോലിക കൊട്ടാരത്തിലെ പാപ്പായുടെ മുറി വീണ്ടും മെയ് മാസം 11-ാം തീയതി തുറന്നു. അന്നേ ദിവസം വത്തിക്കാനിലെ ചത്തുരത്തിൽ പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് മുറി വീണ്ടും തുറന്നത്. മധ്യാഹ്ന പ്രാർത്ഥന വേളയിൽ 100,000 മുകളിൽ ആളുകളാണ് സംബന്ധിച്ചത്. ഇതോടെ വാർത്തകൾ അവസാനിച്ചു.
ഇനി ലിയോ 14-ാമൻ പാപ്പ ആദ്യമായി നൽകിയ ത്രികാല പ്രാർത്ഥനാ സന്ദേശം കേൾക്കാം, തുടർന്ന് ആശീർവാദവും. ഏപ്രിൽ 21-ന് ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്തതിനെ തുടർന്ന് മെയ് 7-ന് വത്തിക്കാനിൽ ആരംഭിച്ച കോൺക്ലേവ് അതിന്റെ 2-ാം ദിവസം മെയ് 8-ന് പുതിയ പാപ്പായെ തിരഞ്ഞെടുത്തു. കത്തോലിക്ക സഭയിലെ 267-ാമത്തെ പാപ്പായും പത്രോസിന്റെ 266-ാമത്തെ പിൻഗാമിയുമായി കർദിനാൾ സംഘം തിരഞ്ഞെടുത്തത് അമേരിക്കക്കാരനായ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റിനെയാണ്. ലിയോ 14-ാമൻ എന്ന നാമം സ്വീകരിച്ച അദ്ദേഹം മെയ് 18-നാണ് സ്ഥാനാരോഹണ ദിവ്യബലി അർപ്പിക്കുന്നതെങ്കിലും പത്രോസിന്റെ പിൻഗാമിയുടേതായ ശുശ്രൂഷാ ദൌത്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കത്തോലിക്ക സഭ നല്ല ഇടയന്റെ ഞായറും ദൈവവിളികൾക്കായുള്ള പ്രാർത്ഥനാ ദിനവും ആചരിച്ച ഈ ഞായറാഴ്ച ലിയോ 14-ാമൻ പാപ്പ ആദ്യമായി വത്തിക്കാനിൽ മധ്യാഹ്ന പ്രാർത്ഥന നയിച്ചു. വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയുടെ ചത്തുരത്തിൽ ബസലിക്കയ്ക്ക് അഭിമുഖമായി നിൽക്കുകയാണെങ്കിൽ വലത്തുവശത്ത് സ്തംഭാവലിക്ക് പിന്നിലായി പേപ്പൽ ഭവന സമുച്ചയത്തിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലെ ജാലകത്തിങ്കൽ നിന്നാണ് സാധാരണയായി പാപ്പ ഞായറാഴ്ചത്തെ മധ്യാഹ്ന പ്രാർത്ഥന നയിക്കാറുള്ളത്. എന്നാൽ ലിയോ 14-ാമൻ പാപ്പ തന്റെ പ്രഥമ ത്രികാല ജപ സന്ദേശം നൽകിയതും പ്രാർത്ഥന നയിച്ചതും ആശീർവാദമേകിയതും വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയുടെ മധ്യ മട്ടുപ്പാവിൽ നിന്നാണ്. റോമാനഗരത്തിനും ലോകത്തിനും എന്നർത്ഥം വരുന്ന ഊർബി എത്തു ഓർബി സന്ദേശവും ആശീർവാദവും പാപ്പ നൽകുന്ന ഈ വേദി ആശീർവാദങ്ങളുടെ മട്ടുപ്പാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഞായറാഴ്ച റോമിലെ സമയം 12:00 ഇന്ത്യയിലെ സമയം 3:30 ലിയോ 14-ാമൻ പാപ്പ മട്ടുപ്പാവിൽ പ്രത്യക്ഷനായി. തന്നെ കാണാനും ശ്രവിക്കാനും ആശീർവാദം സ്വീകരിക്കാനുമായി ചത്തുരത്തിൽ കാത്തുനിന്നിരുന്ന വിവിധ രാജ്യക്കാരായിരുന്ന തീർത്ഥാടകരും സന്ദർശകരും ജൂബിലി ആചരിക്കുന്ന സംഗീതവാദ്യമേളക്കാരും ജനപ്രിയ കലാകാരന്മാരുമടങ്ങുന്ന 100,000 പേരെ കൈകൾ ഉയർത്തി വീശി അഭിവാദ്യം ചെയ്തു. ജനസഞ്ചയത്തിന്റെ ആനന്ദാരവങ്ങൾ ചത്തുരത്തിൽ അലതല്ലി. തദനന്തരം പാപ്പ ഉയർപ്പുകാലത്തിൽ മധ്യാഹ്നത്തിൽ ചൊല്ലുന്ന സ്വർലോകരാജ്ഞിയെ ആനന്ദിച്ചാലും എന്ന മരിയൻ പ്രാർത്ഥന നയിക്കുന്നതിനു മുൻപ് ഒരു ഹ്രസ്വ വിചിന്തനം നടത്തി. ലത്തീൻ റീത്തിന്റെ ആരാധനക്രമം അനുസരിച്ച് ഈ ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കപ്പെട്ട യോഹനാന്റെ സുവിശേഷം 10:27-30 വാക്യങ്ങൾ, അതായത് ഇടയന്റെ സ്വരം ശ്രവിക്കുന്ന ആടുകളെയും ആടുകളെ അറിയുന്ന ഇടയനെയും കുറിച്ച് യേശു വിവരിക്കുന്നതും ഇടയനായ തന്നിൽ നിന്ന് ആരും ആടുകളെ പിടിച്ചുകൊണ്ടു പോകില്ലെന്നും താനും പിതാവും ഒന്നാണെന്നും വ്യക്തമാക്കുന്നതുമായ സുവിശേഷ ഭാഗമായിരുന്നു പാപ്പായുടെ വിചിന്തനത്തിന് അവലംബം. പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത് ഈ വാക്കുകളിലാണ്.
കാരി ഫ്രാറ്റെല്ലി എ സോറെല്ലെ, ബോന ഡൊമെനിക്ക. കൺസിഡറോ ഉൻ ഡോണോ ദി ദിയോ ഇൽ ഫാത്തോ കെ ലാ പ്രിമ ഡൊമെനിക്ക ദെൽ മിയോ സെർവിസിയോ കോമെ വെസ്കോവോ ദി റോമ.
പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭഞായർ. റോമിന്റെ മെത്രാൻ എന്ന നിലയിലുള്ള എന്റെ ശുശ്രൂഷയുടെ ആദ്യത്തെ ഞായറാഴ്ച നല്ല ഇടയന്റെ ഞായറായിരിക്കുന്നതിനാൽ അത് ഞാൻ ദൈവത്തിന്റെ ഒരു സമ്മാനമായി കരുതുന്നു. ഇത് ഉയർപ്പുകാലത്തിലെ നാലാം ഞായറാണ്. ഈ ഞായറാഴ്ച യോഹനാന്റെ സുവിശേഷം 10-ാം അധ്യായം ആണ് എപ്പോഴും കുർബാനയിൽ പ്രഘോഷിക്കപ്പെടുന്നത്. അതിൽ യേശു തന്റെ ആടുകളെ അറിയുകയും സ്നേഹിക്കുകയും അവയ്ക്കു വേണ്ടി സ്വന്തം ജീവൻ നൽകുകയും ചെയ്യുന്ന യഥാർത്ഥ ഇടയനായി സ്വയം ആവിഷ്കരിക്കുന്നു. 62 വർഷമായി ഈ ഞായറാഴ്ച നാം ദൈവവിളികൾക്കായുള്ള ലോക പ്രാർത്ഥനാ ദിനം ആഘോഷിച്ചു വരികയാണ്. അതിനു പുറമെ ഇന്ന് റോം സംഗീതവാദ്യമേള സംഘങ്ങളുടെയും ജനപ്രിയ കലാരൂപങ്ങളുടെയും ജൂബിലി ആഘോഷത്തിന് ആതിഥ്യമരുളുന്നു. ഈ തീർത്ഥാടകരെയെല്ലാം ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയും അവർ അവരുടെ സംഗീതത്തിലൂടെയും കലാപ്രകടനങ്ങളിലൂടെയും ഈ ആഘോഷത്തെ, നല്ല ഇടയനായ ക്രിസ്തുവിന്റെ തിരുനാളാഘോഷത്തെ ആഹ്ലാദകരമാക്കി തീർക്കുന്നതിനാൽ ഞാൻ അവരോട് നന്ദി പറയുന്നു. അതെ, അവിടെ നിന്നാണ് സഭയെ തന്റെ പരിശുദ്ധാത്മാവിലൂടെ നയിക്കുന്നത്. തന്റെ ആടുകളെ അറിയുന്നുവെന്നും അവ തന്റെ ശബ്ദം കേട്ട് തന്നെ അനുഗമിക്കുമെന്നും യേശു സുവിശേഷത്തിൽ പറയുന്നു. വാസ്തവത്തിൽ മഹാനായ വിശുദ്ധ ഗ്രിഗറി പാപ്പ പഠിപ്പിക്കുന്നതുപോലെ ആളുകൾ തങ്ങളെ സ്നേഹിക്കുന്നവരുടെ സ്നേഹത്തോട് പ്രത്യുത്തരിക്കുന്നു. ആകയാൽ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് നിങ്ങളോടും എല്ലാ ദൈവജനത്തോടും ചേർന്ന് ദൈവവിളികൾക്കായി, പ്രത്യേകിച്ച് പൗരോഹിത്യത്തിലേക്കും സമർപ്പിത ജീവിതത്തിലേക്കുമുള്ള ദൈവവിളികൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. സഭയ്ക്ക് അത് വളരെയധികം ആവശ്യമായിരിക്കുന്നു. നമ്മുടെ സമൂഹങ്ങളിൽ യുവതീ യുവാക്കൾ അവരുടെ ദൈവവിളി യാത്രയിൽ സ്വാഗതം ചെയ്യപ്പെടുകയും ശ്രവിക്കപ്പെടുകയും പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടതും ദൈവത്തിനും സഹോദരങ്ങൾക്കും വേണ്ടിയുള്ള ഉദാരമായ സമർപ്പണത്തിന്റെ വിശ്വാസയോഗ്യമായ മാതൃകകളിൽ അവർക്ക് ആശ്രയിക്കാൻ കഴിയേണ്ടതും പ്രധാനമാണ്. ഇന്ന് ആചരിക്കപ്പെടുന്ന ദൈവവിളി പ്രാർത്ഥനാ ദിനത്തിനുള്ള തന്റെ സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്കായി നൽകിയ ക്ഷണം നമുക്ക് സ്വന്തമാക്കാം. യുവാക്കളെ സ്വാഗതം ചെയ്യാനും തുണയ്ക്കാനുമുള്ള ക്ഷണം. ഓരോരുത്തരും മറ്റുള്ളവർക്കു വേണ്ടി ആയിരിക്കുന്നതിനും അവനവന്റെ അവസ്ഥയ്ക്കനുസൃതം സ്വർഗീയ പിതാവിന്റെ ഹൃദയത്തിന് യോജിച്ച ഇടയന്മാരായി സ്നേഹത്തിലും സത്യത്തിലും ചരിക്കാൻ, പരസ്പരം സഹായിക്കാൻ പ്രാപ്തരായിരിക്കുന്നതിനും വേണ്ടി അവിടത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. യുവജനമേ, നിങ്ങളോട് ഞാൻ പറയുന്നു, ഭയപ്പെടേണ്ട. സഭയുടെയും ക്രിസ്തുവിന്റെയും ക്ഷണം സ്വീകരിക്കുക. ജീവിതം മുഴുവൻ കർത്താവിന്റെ വിളിക്കുള്ള പ്രത്യുത്തരമാക്കിയ കന്യകാമറിയം യേശുവിനെ അനുഗമിക്കുന്നതിൽ എപ്പോഴും നമുക്ക് തുണയായിരിക്കട്ടെ.
La Vergine Maria, la cui vita fu tutta una risposta alla chiamata del Signore, ci accompagni sempre nella sequela di Gesù.
ഈ പ്രാർത്ഥനയോടെയാണ് പാപ്പ തന്റെ ത്രികാല ജപസന്ദേശം ഉപസംഹരിച്ചത്. തുടർന്ന് പാപ്പ റെജീന ചേളി അഥവാ സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും എന്ന പ്രാർത്ഥന ആലപിച്ചു.
Letare, alleluia, quia,
പ്രാർത്ഥനാനന്തരം പാപ്പ തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകി.
Dominus vobiscum,
et cum spiritu tuo,
sit nomen Domini benedictum,
et sum nunc et usque in saeculum,
adiutorium nostrum in nomine Domini,
et in caelum et terram.
Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus. Amen.
ആശീർവാദാനന്തരം പാപ്പ ലോകത്തിൽ നിലവിലുള്ള യുദ്ധാന്തരീക്ഷത്തെക്കുറിച്ച് പരാമർശിച്ചു. 6 കോടി ജനങ്ങളുടെ ജീവൻ അപഹരിച്ച ശേഷം 80 വർഷം മുമ്പ് മെയ് 8 അവസാനിച്ച 2-ാം ലോകമഹായുദ്ധ വൻ ദുരന്തത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പാപ്പ 3-ാം ലോകയുദ്ധം, ഫ്രാൻസിസ് പാപ്പ പലവരും പറഞ്ഞിട്ടുള്ളതുപോലെ നുറുങ്ങുകളായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ നാടകീയാവസ്ഥ അനുസ്മരിക്കുകയും ഇനി ഒരിക്കലും യുദ്ധമുണ്ടാകരുത് എന്ന കാലോചിതമായ അഭ്യർത്ഥന ലോക നേതാക്കളോട് ആവർത്തിക്കുകയും ചെയ്തു.
Nell'odierno scenario drammatico di una terza guerra mondiale a pezzi, come più volte ha affermato Papa Francesco, mi rivolgo anch'io ai grandi del mondo, ripetendo l'appello sempre attuale: mai più la guerra.
ഉക്രൈനിലെ ജനങ്ങളെ അനുസ്മരിച്ച പാപ്പ താൻ അവരുടെ കഷ്ടപ്പാടുകൾ ഹൃദയത്തിൽ പേറുന്നുവെന്ന് പറഞ്ഞു. യഥാർത്ഥവും നീതിയുക്തവും ശാശ്വതവുമായ ഒരു സമാധാനം എത്രയും വേഗം കൈവരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യണമെന്നും എല്ലാ തടവുകാരും മോചിപ്പിക്കപ്പെടണമെന്നും കുഞ്ഞുങ്ങൾക്ക് സ്വന്തം കുടുംബങ്ങളിൽ തിരിച്ചെത്താൻ കഴിയണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. മധ്യപൂർവദേശത്തെ സംഘർഷാവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ച പാപ്പ ഗാസ മുനമ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ തനിക്കുള്ള അതീവ ദുഃഖം പ്രകടിപ്പിച്ചു. ഉടൻ വെടിനിർത്തണമെന്ന് പാപ്പ പറഞ്ഞു. തളർന്നവശരായ സാധാരണ ജനങ്ങൾക്ക് മാനവിക സഹായം ലഭ്യമാക്കേണ്ടതിന്റെയും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കേണ്ടതിന്റെയും ആവശ്യകത പാപ്പ ചൂണ്ടിക്കാട്ടി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനത്തിൽ സന്തുഷ്ടി പ്രകടിപ്പിച്ച പാപ്പ ഭാവി ചർച്ചകൾ ഉടൻ തന്നെ ഒരു ശാശ്വത കരാറിലേക്ക് നയിക്കുമെന്ന തന്റെ പ്രതീക്ഷ വെളിപ്പെടുത്തി.
Ho accolto invece con soddisfazione l'annuncio del cessate il fuoco tra India e Pakistan e auspico che attraverso i prossimi negoziati si possa presto giungere a un accordo durevole.
ലോകത്തരങ്ങേറുന്ന നിരവധിയായ ഇതര സംഘർഷങ്ങളെക്കുറിച്ചും സൂചിപ്പിച്ച പാപ്പ ഹൃദയംഗമമായ അപേക്ഷ താൻ സമാധാന രാജ്ഞിക്ക് സമർപ്പിക്കുന്നുവെന്നും അങ്ങനെ അവൾ ഇത് കർത്താവായ യേശുവിന് സമർപ്പിക്കുകയും നമുക്ക് സമാധാനമെന്ന അത്ഭുതം നേടിത്തരുകയും ചെയ്യുമെന്നും പറഞ്ഞു. തുടർന്ന് പാപ്പ റോമാക്കാരെയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരെയും വിവിധ സമൂഹങ്ങളെയും സംഘടനകളെയും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തു. മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച ഇറ്റലിയിലും മറ്റു രാജ്യങ്ങളിലും മാതൃദിനം ആചരിക്കുന്നതനുസ്മരിച്ച പാപ്പ എല്ലാ അമ്മമാർക്കും ഇതിനകം സ്വർഗം പൂകിയ അമ്മമാർക്കും പ്രാർത്ഥനാശംസകൾ നേർന്നു. എല്ലാ അമ്മമാർക്കും മാതൃദിനാശംസകൾ.
Mando un caro saluto a tutte le mamme con una preghiera per loro e per quelli che sono già in cielo. Buona festa a tutte le mamme.
എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുകയും ശുഭഞായർ ആശംസിക്കുകയും ചെയ്തതിനു ശേഷമാണ് പാപ്പ വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്കയുടെ മട്ടുപ്പാവിൽ നിന്ന് പിൻവാങ്ങിയത്.
ഗ്രാസിയ തുത്തി വോയ് ബോന ഡൊമിനിക്ക തുത്തി.
നിങ്ങൾ ഇതുവരെ കേട്ടത് ലിയോ 14-ാമൻ പാപ്പ ആദ്യമായി നൽകിയ മധ്യാഹ്ന പ്രാർത്ഥനാ സന്ദേശവും ആശീർവാദവും ആശീർവാദാനന്തര അഭിവാദ്യങ്ങളും. ഇതോടെ വത്തിക്കാൻ റേഡിയോയിൽ നിന്ന് മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.